ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അഭിസംബോധന ഇന്ന് രാത്രി 8:30. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനവും ഇന്ന് പൂർത്തിയായി. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കം. 371 തീർത്ഥാടകരുടെ ആദ്യ സംഘം ന്യൂഡൽഹിയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിച്ചു. വാൽപ്പാറ അപകടത്തിൽ മരിച്ച 9 പേർക്കും വിട നൽകി ജന്മനാട്. അന്തിമോപചാരമർപ്പിച്ച് നിരവധി പേർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തിങ്കളാഴ്ച മുതൽ ചിലയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 176 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭയിൽ പാസാകാത്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. ബിൽ പാസാക്കാൻ ആവശ്യമായ 2/3 ഭൂരിപക്ഷം പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് നേടാൻ സാധിക്കാതെ വരികയായിരുന്നു. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിനുശേഷം വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഈ മാസം 16 മുതൽ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനവും ചേർന്നിരുന്നു. ലോക്സഭയിൽ ഈ കാലയളവിൽ 31 സിറ്റിംഗുകൾ നടന്നതായും അവതരിപ്പിച്ച 12 ബില്ലുകളിൽ 9 എണ്ണം പാസാക്കുകയും ചെയ്തതായി സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് സ്പീക്കർ ഓം ബിർല പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തിൽ രാജ്യസഭ 157 മണിക്കൂറിലധികം പ്രവർത്തിച്ചതായി സഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. 371 തീർത്ഥാടകർ അടങ്ങുന്ന ആദ്യ സംഘം ന്യൂഡൽഹിയിൽ നിന്ന് സൌദി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സെക്രട്ടറി ശ്രീവത്സ കൃഷ്ണ ഹജ്ജ് തീർത്ഥാടകരെ യാത്രയാക്കി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 30 ഉച്ചയ്ക്ക് 2:10 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം 5:30 ജിദ്ദയിൽ എത്തിച്ചേരും. മൊത്തം 20 സർവീസുകളാണ് കൊച്ചിയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് എംബാർക്കേഷൻ പോയിന്റുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. വാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ജന്മനാട്. 9 മൃതദേഹങ്ങളും സംസ്കരിച്ചു. മലപ്പുറം പാങ്ങിലെ അമ്പലത്തറ HSSൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വാൽപ്പാറ ചുരം റോഡിൽ 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന ചൂടിന്റെ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ തിങ്കളാഴ്ച മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പകൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുടിവെള്ളം, ജ്യൂസ് കടകൾ, ജ്യൂസ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ. ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഷവർമ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ ശക്തമായി തുടരുകയാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1.58 കോടി രൂപ വില മതിക്കുന്ന 2 കിലോയോളം വരുന്ന ലഹരി മരുന്നുമായി മലപ്പുറം സ്വദേശി പിടിയിൽ. മസ്കറ്റിൽ നിന്നെത്തിയ ഇയാൾ ഭക്ഷണപ്പൊതിക്കുള്ളിൽ ഒളിപ്പിച്ച മയക്കുമരുന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DRI കൊച്ചി സോണൽ യൂണിറ്റിന് കീഴിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. പശ്ചിമബംഗാൾ 1ാം ഘട്ടം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടെടുപ്പിന് ഇനി 4 ദിവസം കൂടി. പരസ്യപ്രചാരണത്തിനുള്ള സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പായി ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. അതേസമയം പശ്ചിമബംഗാളിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ലക്ഷ്മണരേഖ എന്ന പേരിൽ പോളിംഗ് ബൂത്തുകൾക്ക് ചുറ്റും 100 മീറ്റർ പരിധിയിൽ വെളുത്ത ചോക്കുകൊണ്ട് അടയാളപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ ഭാഗത്തേക്ക് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും വോട്ടർമാർക്ക് പ്രവേശനം. മംഗളാദേവി ചിത്ര പൌർണമി ഉത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ ദർശനം ഉറപ്പാക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കി ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങൾ. ഇരു ജില്ലാ കളക്ടർമാരുടെയും നേതൃത്വത്തിൽ കുമളിയിൽ ചേർന്ന അന്തർ സംസ്ഥാന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഉത്സവ ദിവസം പുലർച്ചെ 6 മുതൽ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഉച്ചയ്ക്ക് 2:30 ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നും ക്ഷേത്ര പരിസരത്ത് പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഭക്തരെ ഇറക്കിയ ശേഷം വാഹനങ്ങൾ ഉടൻ മടങ്ങണമെന്നും നിർദ്ദേശമുണ്ട്. കടുത്ത ചൂട് പരിഗണിച്ച് ബാരിക്കേഡുകൾക്ക് മുകളിൽ പന്തലുകൾ നിർമ്മിക്കുന്നതിനൊപ്പം കുടിവെള്ളം, ആംബുലൻസ്, മെഡിക്കൽ ടീം എന്നിവയുടെ സേവനവും ഉറപ്പാക്കും. ഭക്ഷണ വിതരണത്തിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനൊപ്പം അഗ്നിശമന സേനയുടെ യൂണിറ്റുകളും സജ്ജമായിരിക്കും. വന്യജീവി സങ്കേതത്തിനുള്ളിലെ കർശനമായ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാകും ചടങ്ങുകൾ നടക്കുക.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. മൻ കി ബാത്തിന്റെ 133-ാം പതിപ്പ് ഈ മാസം 26-ന് ദൂരദർശനും ആകാശവാണിയും പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയിൽ 2% വർധന. ഈ വർഷം ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധനവ്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അച്ചപ്പാസ് ആൽബം എന്ന മലയാള ഫാന്റസി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ടൈം ട്രാവൽ പ്രമേയമാക്കി കാലത്തിലൂടെയും ഓർമ്മകളിലൂടെയുമുള്ള യാത്ര അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഈ മാസം 24-ന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. മേട വിഷു പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10:00 അടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
മേട വിഷുപൂജകൾക്കായി തുറന്ന ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10:00 അത്താഴപൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശാഭിഷേകവും സന്നിധാനത്ത് നടന്നു. മേട വിഷുപൂജയ്ക്കായി നട തുറന്ന അന്നു മുതൽ ഇന്ന് വരെ ഭക്തരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് നടയടച്ചാൽ ഇടവമാസ പൂജയ്ക്കായി നട വീണ്ടും അടുത്ത മാസം 14-ന് തുറക്കും.
IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 176 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ RCB നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് നേടി. സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം രാത്രി 7:30 ഹൈദരാബാദിൽ നടക്കും. പാലക്കാട് അട്ടപ്പാടിയിൽ പിറന്ന ഉടൻ അമ്മയിൽ നിന്ന് വേർപെട്ട കാട്ടാനക്കുട്ടിക്ക് സംരക്ഷണമൊരുക്കി വനം വകുപ്പ്. 4 ദിവസമായി വനത്തിൽ തന്നെ താവളമൊരുക്കി അമ്മയാനയെ കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
അബ്ബന്നൂർ കാട്ടിൽ നിന്ന് വിഷുത്തലേന്നാണ് ജനിച്ച് മണിക്കൂറുകൾ മാത്രമായ കുട്ടിയാനയെ നീർച്ചാലിൽ പാറകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ആനക്കൂട്ടം പോയ വഴിയെ വിടാൻ ശ്രമിച്ചെങ്കിലും ആനക്കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ കഴിഞ്ഞില്ല. തുടർന്നാണ് വിഷ്ണു എന്ന പേരുമിട്ട് വനത്തിൽ തന്നെ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ മേൽനോട്ടത്തിൽ ലാക്ടേജിനും ഇളനീരും മരുന്നുകളും നൽകി സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. അമ്മയാന ഒരാഴ്ച കഴിഞ്ഞിട്ടും എത്തിയില്ലെങ്കിൽ കുട്ടിയാനയെ ഏതെങ്കിലും ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം.
പത്തനംതിട്ട കുമ്പഴയിൽ ഓട്ടോയും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. റാന്നി വടശ്ശേരിക്കര സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ ഫിലിപ്പ്, ബന്ധുവായ ജിൻസി സാലി എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 2011 കണ്ണൂർ ആലക്കോട് തിമിരിയിൽ RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 10 പേർക്ക് 25 വർഷം തടവും 260,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധിയോടെ പഞ്ചായത്ത് അംഗം അയോഗ്യനാക്കപ്പെടും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള 1 കേരള ഗേൾസ് ബറ്റാലിയന്റെ വാർഷിക പരിശീലന ക്യാമ്പിന് തുടക്കമായി. ജഗതി ബധിര വിദ്യാലയത്തിൽ ഇന്നലെ ആരംഭിച്ച ക്യാമ്പ് ഈ മാസം 26-ന് സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അഭിസംബോധന ഇന്ന് രാത്രി 8:30. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനവും ഇന്ന് പൂർത്തിയായി. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കം. 371 തീർത്ഥാടകരുടെ ആദ്യ സംഘം ന്യൂഡൽഹിയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിച്ചു. വാൽപ്പാറ അപകടത്തിൽ മരിച്ച 9 പേർക്കും വിട നൽകി ജന്മനാട്. അന്തിമോപചാരമർപ്പിച്ച് നിരവധി പേർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തിങ്കളാഴ്ച മുതൽ ചിലയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 176 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.